ഇതിങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോഴാണ് അള്ളാഹു ഇതൊക്കെ അറിയുന്നത്. ഇത് സംഭവിക്കുമ്പോ ഞാനിപ്പോ ഇത് പ്രസംഗിച്ചു, ഞാനിപ്പോ ഇത് സംസാരിച്ചു, ഇപ്പൊ ഇത് സംസാരിച്ചതിന് ശേഷമാണ് അള്ളാഹു ഇത് അറിയുന്നത്. ഇതാണ് ഖദറിയത്തിന്റെ വിശ്വാസം. രണ്ടാമത്തെ വിഭാഗം ജബറിയത്താണ്. ജബറിയത്ത് പറഞ്ഞു മനുഷ്യന്മാർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അള്ളാഹു തീരുമാനിച്ചത് എന്താ അതുപോലെ നടക്കപ്പെടുക എന്നതല്ലാതെ അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടേയില്ല. ഇതാണ് ജബറിയത്തിന്റെ വിശ്വാസം. ഈ രണ്ട് കക്ഷികളും ഈ രണ്ട് വിഭാഗവും പിഴക്കാനുള്ള കാരണം ഈ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യം അത് അധികരിപ്പിച്ചു എന്നതാണ്, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചു എന്നതാണ് ഈ രണ്ട് കക്ഷികളും പിഴക്കാനുള്ള കാരണം. അപ്പോ അത് പാടില്ല. നാലാമത്തെ കാര്യം, ഖദറിനെ നിഷേധിക്കുകയോ അതിൽ സംശയങ്ങൾ ഉണ്ടാക്കി വിടുകയോ ചെയ്യുന്ന ആളുകളുടെ സദസ്സുകളിൽ ഇരിക്കാൻ പാടില്ല. ഖദറിയത്തിന്റെ സദസ്സ്, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ സദസ്സുകൾ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുന്ന ആളുകളുടെ സദസ്സുകളിൽ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതെല്ലാം ആരെങ്കിലും ചെയ്താൽ, ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ എന്താണ് അവന് സംഭവിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറഞ്ഞു, മാ ഗല അഹദുൻ ഫിൽ ഖദർ ഇല്ലാ ഖറജ മിനൽ ഈമാൻ. ഖദറിന്റെ കാര്യത്തിൽ ഒരാളും അതിര് കവിഞ്ഞിട്ടില്ല, അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകാതെ. ഈ വിഷയത്തിൽ അനാവശ്യമായ ചർച്ചകളിൽ ഒരാളും ഏർപ്പെട്ടിട്ടില്ല, അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. ഏർപ്പെട്ടാൽ ഈമാൻ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് നിന്റെ ഈമാൻ നശിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ ഈ കാര്യങ്ങളിലേക്ക് നിനക്ക് കടക്കാം. നിന്റെ ഈമാൻ സംരക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ റസൂലുള്ള പറഞ്ഞ പരിധിയിൽ നീ നിൽക്കുക. നിനക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ദുനിയാവിലുണ്ട് എന്ന കാര്യം നീ അംഗീകരിക്കുക. ഇത്രയുമാണ് ഖളാ ഖദറുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ചില ആമുഖങ്ങൾ. ശരി, എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ? ഖദർ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അവൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ്. അൽ ഖളാ വൽ ഖദർ, ഈ രണ്ട് പദങ്ങളും ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്. ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നാം കടക്കുന്നില്ല. ചില ചെറിയ വ്യത്യാസങ്ങൾ, എന്തായാലും ഖളാഉം ഖദറും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന പദങ്ങൾ തന്നെയാണ്. ശരി, ഖളാഉം ഖദറും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല, ഉദാഹരണത്തിന് നീ ഇവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് നീ വരണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. ഇങ്ങോട്ട് നീ വരണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. ആകാശ ഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് നീ ഇതാ ഇന്ന് ഇവിടെ ഇരിക്കണം. ഇതാണ് ഖദർ. ഈ ഖദർ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം അഹമ്മദ് റഹിമഹുള്ള, ധാരാളം പേർ പറഞ്ഞു, അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്. അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്, ഖദർ എന്നാൽ അള്ളാഹുവിന്റെ ശക്തിയാണത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തിയാണത്. നീ ഇവിടെ വരണമെന്ന് അള്ളാഹു 50,000 വർഷങ്ങൾക്ക് മുൻപ് ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഖാദിറാൻ, അതിന് കഴിയുന്നവനാണ്, അവന്റെ ഖുദ്റത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശക്തിയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിച്ചാൽ അതിന്റെ അർത്ഥം അവൻ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിച്ചു എന്നാണ്. അള്ളാഹുവിന് ശക്തിയില്ല എന്ന് പറഞ്ഞു. ഒരാൾ പറയാം, അള്ളാഹു തീരുമാനിച്ചനുസരിച്ചല്ല ഇത് നടക്കുന്നത് എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഖുദ്റത്തില്ല, അവന് ശക്തിയില്ല, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ സൃഷ്ടികളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഖദർ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു അസ്ലം അദ്ദേഹം പറഞ്ഞത് അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്, ഖദർ എന്നത് അല്ലാഹുവിന്റെ ശക്തിയാണ്. ഫമൻ കദ്ദബ ബിൽ ഖദർ ഫഖദ് ജഹദ ഖുദ്റത്തുല്ലാഹ്, ആരെങ്കിലും ഖദറിനെ നിഷേധിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തീരുമാനിച്ചു എന്നത് അവന് കഴിയുന്ന കാര്യമാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മുൻപ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ ഷാഅ ഫൽയുഅ്മിൻ വമൻ ഷാഅ ഫൽയക്ഫുർ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ മുഅ്മിനാകട്ടെ, അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മുഅ്മിനാകട്ടെ. വമൻ ഷാഅ ഫൽയക്ഫുർ, ആരെങ്കിലും അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാഫിറാകട്ടെ, അവന്റെ ഉദ്ദേശമാണ്. അപ്പോൾ ചിലർ ചോദിക്കും, അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും എന്നതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞത്, അൽ ഖദറു ഖുദ്റത്തുല്ലാ. ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് ഇക്കാര്യം തീരുമാനിക്കാനും അതോടൊപ്പം മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനും ഈ രണ്ട് കാര്യവും ഒരുമിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അതാണ് മനസ്സിലാക്കേണ്ട പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്റെ പ്രവർത്തനങ്ങളെ തീരുമാനിക്കാൻ, ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് നീ ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അല്ലാഹുവിന് കഴിയും. അതേ തീരുമാനത്തോടൊപ്പം തന്നെ നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും അല്ലാഹുവിന് കഴിയും. ഇത് രണ്ടും ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. അത് എങ്ങനെ അല്ലാഹുവിന് സാധിക്കുന്നു എന്നത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തിലേ പറഞ്ഞത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ പ്രവർത്തിക്കുന്നത്. എന്നാൽ അല്ലാഹു ഇത് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കുന്നു? അത് അല്ലാഹുവിന്റെ ശക്തിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഖദറു ഖുദ്റത്തുല്ലാ, ഖദർ അല്ലാഹുവിന്റെ ശക്തിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദ്രാവകമായി നിൽക്കുന്ന എണ്ണയിൽ നിന്ന് തീയുണ്ടാക്കുന്നു, ദ്രാവകമായി നിൽക്കുന്ന വെള്ളം കൊണ്ട് അല്ലാഹു ആ തീയിനെ കെടുത്തുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് കാര്യങ്ങളിൽ അത്ഭുതങ്ങളായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, അത്ഭുതങ്ങളായ മാറ്റങ്ങൾ, മനുഷ്യന്മാർക്ക് ദുനിയാവിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പച്ച മരത്തിൽ നിന്ന് അവൻ തീയുണ്ടാക്കുന്നു. അല്ലദീ ജഅല മിനൽ ശജറിൽ അഖ്ളറി നാറാ, പച്ച മരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവനാണ് അല്ലാഹു. മരം പച്ചയാണ്, പക്ഷെ അത് വരത്തിക്കഴിഞ്ഞാൽ, അല്ലെ, പണ്ടത്തെ ആളുകൾ തീയുണ്ടാക്കിയിരുന്ന രൂപങ്ങളിലൊന്നാണ്, ചില മരങ്ങൾ വരത്തിക്കഴിഞ്ഞാൽ തീയുണ്ടാവും. മരം പച്ചയാണ്, പക്ഷെ അതിൽ നിന്ന് അല്ലാഹു തീയിനെ ഉണ്ടാക്കുന്നു. എങ്ങനെ അല്ലാഹുവിന് ഇത് സാധിക്കുന്നു? അത് അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ഈ കാര്യങ്ങൾ സാധിക്കുന്നവന് നിന്റെ കാര്യങ്ങളെ വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിക്കാനും അതോടൊപ്പം നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും സാധിക്കും. ഇതാണ് ഖളാ ഖദറിന്റെ പല ഇഷ്കാലുകളും പല സംശയങ്ങളും ഇവിടെ തീരും. ഇത് രണ്ടും അല്ലാഹുവിന് സാധിക്കും ഒരുപോലെ തന്നെ. അതെങ്ങനെ സാധിക്കും? ആ ഭാഗം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല. ഏതുപോലെ പല കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹു അത് അങ്ങനെയാക്കി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെ, മഴ അതിങ്ങനെ പെയ്യുന്നുണ്ട്, അത് ഒന്നാകെ വല്ലാതെ വലിയൊരു ഐസ് കട്ടയിട്ട് ഒരു ഭൂമിയിലേക്ക് ഒന്നാകട്ട് വീഴായിരുന്നെങ്കിലോ? എന്തുകൊണ്ടത് അങ്ങനെ വീഴുന്നില്ല? മേഘം ഒന്നാകെ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് പതിക്കുന്നില്ല? എന്ത് സാധനം മേലെ കിട്ടാലോ, നേരെ താഴെട്ട് വരുന്നുണ്ടല്ലോ. എങ്ങനെ അത് സംഭവിക്കുന്നു? അതെങ്ങനെയാണ് അങ്ങനെ ഉണ്ടായത്? അല്ല, പക്ഷികൾക്ക് അവർക്ക് ചിറകു വെച്ചാൽ പറക്കാൻ കഴിയുന്നു. മനുഷ്യനതേപോലെ രണ്ട് ചിറകും കൊണ്ട് ഫിറ്റ് ചെയ്താൽ ഉടനടി പറക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ പക്ഷികൾക്കത് സാധിക്കുന്നു? ആരാണ് അവരെ ആകാശത്ത് താങ്ങി നിർത്തുന്നത്? ഇങ്ങനെ ചില കാര്യങ്ങളുടെ ഹിക്മത്തുകൾ അതിന് പിന്നിൽ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു, പക്ഷെ അത് ബോധ്യപ്പെടാത്ത കുറേ കാലമുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ട്, അല്ലെ, പല കാര്യങ്ങളും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു എങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഞാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് വൈരുദ്ധ്യങ്ങളായ കാര്യങ്ങളിൽ നിന്നാണ്. പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ, അത് ഒരുമിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. നേരെ ഓപ്പോസിറ്റായ കാര്യം, അത് ഒരുമിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിന് നിന്റെ പ്രവർത്തനങ്ങളെ തീരുമാനിക്കാനും അതോടൊപ്പം നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും കഴിയും. ഞാൻ ഉദ്ദേശിക്കണം കൈയൊന്നും ഇങ്ങനെ ആക്കണം എന്ന് ഉദ്ദേശിച്ചാൽ എനിക്കത് സാധിക്കുന്നുണ്ട്. എന്നെ ആരും പിടിച്ചു വെക്കുന്നത്, എന്റെ കൈ ഞാനറിയാതെ പിടിച്ച് വലിഞ്ഞു പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുമ്പോഴാണ് അത് ചെയ്യുന്നത്. ആ കാര്യം അള്ളാഹു തആല വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിക്കാനും അതോടൊപ്പം ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകാനും അള്ളാഹുവിന് കഴിയും, സുബ്ഹാനഹു വ തആല. ഇതാണ് ഖളാ ഖദറിന്റെ വിശ്വാസത്തിലെ അടിസ്ഥാന ഭാഗങ്ങളിലൊന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ കാര്യങ്ങളെയും മുൻപ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, സൃഷ്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ്, എല്ലാ പടപ്പുകളും ഉണ്ടാകുന്നതിന് മുൻപ് അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലാഇഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബി 50,000 സന. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ വിധികൾ, അവർ ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വച്ചിട്ടുണ്ട്. വഅർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർഷ് അവന്റെ സിംഹാസനം വെള്ളത്തിനു മുകളിലാണ്. അതായത് ആദ്യം അള്ളാഹു പടച്ചത് അർശാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ആദ്യം അള്ളാഹു പടച്ചത് അർശാണ്. അതിനുശേഷം അള്ളാഹു കലം പടച്ചു, പേന പടച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവ്വല മാ ഖലഖ അല്ലാഹുൽ ഖലം ഖാല ലഹു ഉക്തുബ്. അള്ളാഹു തആല പേനയെ പടച്ചപ്പോൾ അള്ളാഹു അതിനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. ഖാല വമാ അക്തുബ്, അത് ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഉക്തുബ് മഖാദീറൽ ഖൽഖ്, സൃഷ്ടികളുടെ വിധി നീ എഴുതുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ അള്ളാഹു തആല നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാ കാര്യത്തെയും നാം പടച്ചത് ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, കുല്ലു ഷൈഇൻ ബിഖദർ ഹത്താ വദഅക യദക അലാ ഖദ്ദിക, എല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതുവരെ നിന്റെ കൈപ്പത്തി അത് നിന്റെ കവളിൽ നീ വെക്കുന്നുണ്ടെങ്കിൽ അതുവരെ. കൈ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഖദറാണ്, അതല്ല തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ചതാണ്. അക്കൂട്ടത്തിൽ അള്ളാഹു തീരുമാനിച്ചതിൽ പെട്ട കാര്യം തന്നെയാണ് നന്മകളും തിന്മകളും. നന്മ ഉണ്ടാവണമെന്ന് അല്ല തീരുമാനിച്ചതാണ്, തിന്മയുണ്ടാകണമെന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. ഏതു കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിച്ചതാണ്. ചില ആളുകൾ പറഞ്ഞു, അള്ളാഹു തന്നെയാണ് നന്മ തീരുമാനിച്ചത്, പക്ഷേ തിന്മ അത് അള്ളാഹുവിന്റെ തീരുമാനമല്ല. അവരെന്താ ഉദ്ദേശിച്ചത്? തിന്മ അള്ളാഹുവിലേക്ക് ചേർത്താതിരിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഈ വാദം പറഞ്ഞ ആളുകളാണ് ഖദരിയ. റസൂലുള്ള പറഞ്ഞു, അൽ ഖദരിയതു മജൂസു ഹാദിഹിൽ ഉമ്മ, ഖദരികൾ ഈ ഉമ്മത്തിലെ മജൂസികളാണ്. എന്തുകൊണ്ടത് പറയാനുള്ള കാരണം, മജൂസികൾ അവർക്ക് ഒരു വിശ്വാസമുണ്ട്, അവരുടെ അടുക്കൽ രണ്ട് റബ്ബുണ്ട്, അവർക്ക് രണ്ട് റബ്ബുണ്ട്. അവർ പറഞ്ഞു, നന്മകളെല്ലാം പടച്ചത് ഒരു റബ്ബാണ്, തിന്മകളെല്ലാം പടച്ചത് അത് വേറെ റബ്ബാണ്. ഖദരികൾ ഇതേ വിശ്വാസത്തിലാണ്. അവർ പറഞ്ഞു, നന്മ ഒക്കെ അള്ള പടച്ചതാണ്, തിന്മ നമ്മൾ ഓരോരുത്തരും പടക്കുന്നതാണ്. ആരാണോ അത് ചെയ്യുന്നത് അവനാണ് പടക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് പുറമെ മറ്റൊരു സൃഷ്ടാവുണ്ട് എന്നായി. അപ്പൊ നന്മയും തിന്മയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അസ്സിന ബിഖദർ, വ്യഭിചാരം അള്ളാഹുവിന്റെ ഖദറിൽ പെട്ടതാണ്. വശുർബുൽ ഖംറി ബിഖദർ, കള്ളുകുടിക്കുക എന്നത് അള്ളാഹുവിന്റെ ഖദറിൽ പെട്ടതാണ്. വസ്സരിഖതു ബിഖദർ, മോഷ്ടിക്കുക എന്നത്, മോഷണം നടക്കുക എന്നത് അള്ളാഹുവിന്റെ ഖദറിൽ പെട്ടതാണ്. എന്നാൽ ഇതൊക്കെ അള്ള തീരുമാനിച്ചതാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയണം, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്തതിനു ശേഷം അത് ഞാൻ ചെയ്തത് അള്ള തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാലോ അത് പാടില്ല, അത് പാടില്ല. കാരണം ഖദർ എന്നത് ഒരിക്കലും ഒരാൾക്ക് തിന്മ ചെയ്യാനുള്ള തെളിവല്ല. തിന്മകൾ ചെയ്ത് ആ തിന്മകൾക്ക് തെളിവായി ഖദറിനെ എടുത്തുപിടിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം തന്നെ വന്ന കാര്യമാണ്. അല്ല, അത് മുശ്രിക്കുകളുടെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. മുശ്രിക്കുകൾ, ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങൾ ഒരിക്കൽ അവർ ന്യായമായി പറഞ്ഞു, സയഖൂലുൽ ലദീന അശ്റകു ലൗ ഷാ അല്ലാഹു മാ അശ്റക്ന വലാ ആബാഉന. അല്ലാഹു തആല പറയാൻ, മുശ്രിക്കുകളായ ആളുകൾ അവർ പറയും, എന്ത് പറയും? അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ ശിർക്ക് ചെയ്യില്ലായിരുന്നു. കഥറുകൊണ്ട് തെളിവ് പിടിക്കാനത്, അള്ള ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ശിർക്ക് ചെയ്തത്, അള്ള ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ അവനവൻ ചെയ്യുന്ന തിന്മകൾക്ക് അള്ളാഹുവിന്റെ ഖദറിനെ തെളിവ് പിടിക്കുക എന്നത് പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, അവന് സ്വയം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലേ. നിനക്ക് അള്ളാഹു നന്മകൾക്ക് പ്രതിഫലം നൽകും. കാരണം എന്താ? ചെയ്തത് നിന്റെ ഇഷ്ടപ്രകാരമാണ്. നിനക്ക് തിന്മകൾക്ക് അള്ളാഹു ശിക്ഷ നൽകും. കാരണം എന്താ? തിന്മ ചെയ്തത് നിന്റെ ഇഷ്ടപ്രകാരമാണ്, നിനക്കതിന് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യം ചില ആളുകളുടെ മനസ്സിൽ ഒരു, അപ്പൊ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, അള്ളാഹു തീരുമാനിച്ചു, അതോടൊപ്പം നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ രണ്ട് കാര്യവും അള്ളാഹു ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീർത്തും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കും അല്ലേ. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞ ഒരു കാര്യം, ഒരാൾ കോണിമെന്ന് ഇങ്ങനെ ഇറങ്ങാൻ, അപ്പൊ കാല് എവിടെ വെക്കണം എന്നത് തീരുമാനിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലെ. അവനാണ് നോക്കിയിട്ട് കാല് വെക്കുന്നത്. എന്നാൽ അവൻ കാല് വെക്കുന്നത് പഴച്ചു, അവങ്ങനെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി തല എവിടെ മുട്ടണം, കൈ എവിടെ മുട്ടണം, അത് പിന്നെ അവന്റെ തീരുമാനമല്ല, അതൊക്കെ പിന്നെ അള്ളാന്റെ തീരുമാനം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ തീരുമാനമനുസരിച്ച് നടക്കുന്ന കാര്യമുണ്ട്, അല്ലാതെ നടക്കുന്ന കാര്യമുണ്ട്. അവന്റെ തീരുമാനമനുസരിച്ച് നടക്കുന്ന കാര്യങ്ങൾക്കേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ശിക്ഷിക്കുള്ളൂ. അല്ലാത്ത കാര്യത്തിന് ശിക്ഷിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരാള് കോണി ഇറങ്ങുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ കോണി ഇറങ്ങുന്ന സമയത്ത് സൈഡിലൊരുത്തൻ ഇരിക്കുന്നുണ്ട്, ഇരിക്കുന്ന ഒരുത്തൻ ഒറ്റ ചവിട്ടി ഒട്ടി, അതിന് അള്ളാഹു അവനെ ശിക്ഷിക്കുമോ? അവൻ ശിക്ഷക്കർഹനാണ്. എന്നാൽ ഒരാളിങ്ങനെ നടന്നു പോകണം, കോണിന്റെ അപ്പുറത്ത് ഒരാൾക്ക് കണ്ടിട്ടില്ല, അറിയാതെ കാല് തട്ടിപ്പോയി, അതിന്റെ പേരിൽ അള്ളാഹുവിനെ ശിക്ഷിക്കോ? ശിക്ഷിക്കില്ല. കാരണം എന്താ? അത് അവന്റെ താല്പര്യപ്രകാരം അവൻ ചെയ്തതല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നീതിയുള്ളവനാണ്. അവൻ നിന്റെ തീരുമാനപ്രകാരം നീ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിനക്ക് പ്രതിഫലം നൽകുന്നതും നിനക്ക് ശിക്ഷ നൽകുന്നതും. നിന്റെ തീരുമാനപ്രകാരമല്ലാതെ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നിൽ, അതുകൊണ്ട് ഒരു ഭ്രാന്തൻ അല്ലേ, അവന് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടോ? ഇല്ല, അവന് ശിക്ഷയില്ല. റൂഫിയ ഖലമു അൻ സലാസ്, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ നന്മകളോ തിന്മകളോ എഴുതി വെക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് തീരുമാനമില്ല, അവർക്ക് സ്വന്തം താല്പര്യങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് തീരുമാനിക്കാനുള്ള കഴിവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇഖ്തിയാർ, കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ശിക്ഷയില്ല, അവർക്ക് പ്രതിഫലയില്ല. അവർക്ക് ഇൻഷാ അള്ളാഹ് പരലോകത്ത് വീണ്ടും പരീക്ഷണം ഉണ്ടായിരിക്കും, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരിക്കലും തിന്മകൾ ചെയ്താൽ ഇത് അള്ളാഹു തീരുമാനിച്ചതാണ്, അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയാൻ, അതുകൊണ്ട് എന്നെ കുറ്റം പറയരുത് എന്ന് പറയാൻ പാടില്ല അല്ലേ. മാത്രമല്ല, ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദർ തിന്മകൾക്ക് വേണ്ടി തെളിവ് പിടിക്കുന്ന ആളുകൾ അത് അവരുടെ സ്വന്തം കാര്യത്തിൽ ഒരിക്കലും നടപ്പിലാക്കൂല. അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അവൻ പറയും അത് അള്ള തീരുമാനിച്ചോണ്ടല്ലേ. എന്നാൽ ഒരുത്തൻ അവന്റെ മോന്തൊക്കെ പോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഇത് അള്ള തീരുമാനിച്ചാന്ന് പറഞ്ഞാലോ അവ അംഗീകരിക്കോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുത്തൻ വന്നു, അവൻ മോഷ്ടിച്ചതാണ്, കട്ടതാണ്. അപ്പൊ അവൻ പറഞ്ഞു, സരഖ്തു ബി ഖദരില്ലാ, ഞാൻ അള്ളാഹുവിന്റെ ഖലാഖ് കാരണം, അല്ല തീരുമാനിച്ചല്ലേ ഞാൻ മോഷ്ടിക്കാൻ, അതുകൊണ്ട് മോഷ്ടിച്ചതാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസഅഖ്തഉ യദക ബി ഖദരില്ലാ, നിന്റെ കൈ ഞാൻ അള്ളാഹിന്റെ ഖദർ കാരണം വെട്ടാനും പോവാണ്. അങ്ങനെ ഖദർ കൊണ്ട് തെളിവ് പിടിച്ചാൽ അതിനുള്ള മറുപടി നേരെ തിരിച്ച് അപ്പൊ തന്നെ മറുപടി ഉണ്ട്. ഒരുത്തന് അവന്റെ തിന്മകൾക്ക് ഖദർ കൊണ്ട് തെളിവ് പിടിക്കുക എന്നത് ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അല്ലെ, അള്ളാഹിന്റെ ഖദർ അതുകൊണ്ട് തിന്മകൾക്ക് തെളിവ് പിടിക്കുക എന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ചിലയാളുകൾ അള്ളാഹുവിന്റെ ഹക്കുകളിൽ മാത്രം ഖദർ കൊണ്ട് തെളിവ് പിടിക്കും, അവന്റെ ഹക്കുകളോ അതിൽ ഖദർ കൊണ്ട് തെളിവ് പിടിക്കൂല. ഉദാഹരണത്തിന്, അള്ളാഹുവിന് നൽകാനുള്ള ഇബാദത്ത് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹിനെ ധിക്കരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ ഖദറിനെ തെളിവ് പിടിക്കും. എന്നാൽ അവന്റെ പൈസ ഒരാളെടുത്ത് കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുന്നില്ല, തിരിച്ചു കൊടുക്കാതെ അള്ളാഹ് തീരുമാനിച്ചത് നിനക്ക് കിട്ടണ്ടെന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും തൃപ്തിപ്പെടൂല. അപ്പോൾ അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തിന്മകൾക്ക് തെളിവ് പിടിക്കുക എന്നത് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും തെളിവ് പിടിച്ചാൽ ദീനും ബാക്കി നിൽക്കൂല, ദുനിയാവും ബാക്കി നിൽക്കൂല. ദീനുണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല, രണ്ടും ആകെ ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യങ്ങൾ തകിടം മറിയും. എങ്ങനെയാ തകിടം മറിയ? ദീന് തകിടം മറിയ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാരും എല്ലാ ഹറാമും ചെയ്യുന്നിട്ട് അറിയത് അള്ളാന്റെ കദറുണ്ടെന്നറി. ദുനിയാവ് എങ്ങനെ തകിടം മറിയ? ഒരുത്തേനും ഒരാളെ പോയി കൊല്ലും, എന്നിട്ട് പറയാ അള്ളാഹ് തീരുമാനിച്ചാൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദുനിയാവോ ദീനോ ബാക്കി നിൽക്കുകയില്ല. അപ്പോൾ ഖളാഉം ഖദറും അത് തിന്മകൾക്ക് തെളിവ് പിടിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവന്റെ സ്വന്തം ഇച്ഛപ്രകാരമാണ് അവൻ അത് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവനതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഖളാഉം ഖദറും തെളിവ് പിടിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ ഒരു ഖാഇദയായി പറഞ്ഞതാണ്, അൽ ഖദറു യുഹ്തജ്ജു ബിഹി ഫിൽ മസായിബി ലാ ഫിൽ മആയിബ്. അറബിയിലെ നിയമം അങ്ങനെയാണ്, അൽ ഖദറു യുഹ്തജ്ജു ബിഹി ഫിൽ മസായിബി ലാ ഫിൽ മആയിബ്. ഹറാമുകൾ ചെയ്താൽ, തിന്മകൾ പ്രവർത്തിച്ചാൽ അതിൽ ഖളാ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ, കാരണം എന്താ? അത് അവന്റെ സ്വാതന്ത്ര്യ പ്രകാരം ചെയ്താൽ. എന്നാൽ അവനെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ, ദുരന്തങ്ങളിൽ, പ്രയാസങ്ങളിൽ അവന് അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. നിനക്കൊരു പ്രയാസം ഉണ്ടായി, ഒരാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, അള്ളാഹുവിന്റെ ഖദറാണ്. കാരണം അങ്ങനെ പറയുന്നത് അവന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകും, അവിടെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. കാരണം അത് മനുഷ്യൻ സ്വയം തീരുമാനിച്ച് ചെയ്തതല്ല. തിന്മകളും ദുരിതങ്ങളും തമ്മിലുള്ള വേർതിരിവ് ഇവിടെയാണ്. തിന്മകൾ എന്നത് ഒരുത്തൻ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ദുരിതമെന്നത് അവന്റെ ഇഷ്ടപ്രകാരം, അവൻ ഉണ്ടാക്കിയ ദുരിതമല്ലത്, അവന്റെ ഇഷ്ടപ്രകാരം അവൻ ദുരിതം കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ ദുരിതങ്ങളിൽ അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിലാണ് പറഞ്ഞത്, അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഫഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാൻ. ഇൻ അസാബത്തു സറ ശകർ ഫകാന ഖൈറൻ ലഹ്, അവന് ഒരു സന്തോഷമുണ്ടായാൽ അതിന് അവൻ നന്ദി പറയും, അതുകൊണ്ട് തന്നെ അവൻ അതൊരു ഖൈറായി മാറും. വഇൻ അസാബത്തു ദറ സബർ, അവനൊരു പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കും. കണ്ടില്ലേ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന? അള്ളാന്റെ ഖദറാണ്, അള്ളാന്റെ തീരുമാനമാണ് എന്ന ചിന്തയിൽ നിന്ന് അവന് ക്ഷമയുണ്ടാകും. ഫകാന ദാലിക ഖൈറല്ല, അപ്പോൾ അത് അവന് ഖൈറായി മാറും. അപ്പോൾ സഹോദര, നാം മനസ്സിലാക്കേണ്ടത് ഖദർ തിന്മകളിൽ തെളിവ് പിടിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് തെളിവ് പിടിക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാനും പണിയെടുക്കാനുമൊക്കെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ശരി, ഇത്രയും ഖദറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ. ഒരാൾ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളിൽ അയാൾ വിശ്വസിക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ മറാതിബുൽ ഖദർ, ഖദറിന്റെ മർത്തബകൾ എന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങളാണത്. ഖദറിന്റെ മർത്തബകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യമാണത്. വേണമെങ്കിൽ അർക്കാനുൽ ഖദർ എന്നതിനെ പറ്റി പറയാം, ഖദറിന്റെ സ്തംഭങ്ങൾ. ഈ നാല് കാര്യത്തിൽ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഖദറിൽ വിശ്വസിച്ചു. ഈ നാല് കാര്യത്തിൽ വിശ്വസിച്ചാൽ അയാൾ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചു. ഈ നാല് കാര്യവും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും വിശ്വസിക്കൽ നിർബന്ധമായി വരുന്ന കാര്യം. അള്ള ഉണ്ട് എന്ന് പറയുന്നുണ്ടോ, ഈ നാല് കാര്യം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഈ നാല് കാര്യം പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞു. ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അൽ ഇൽമു ഔ ഇൽമുല്ലാഹ്, അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹുവിന് എല്ലാം അറിയാം. അവന് കഴിഞ്ഞുപോയ കാര്യം അറിയാം, വരാനിരിക്കുന്ന കാര്യം അറിയാം, ഇപ്പൊ നടക്കുന്ന കാര്യം അറിയാം. അവന് കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള അറിവുണ്ട്, സൂക്ഷ്മമായ അറിവുണ്ട്. ഉദാഹരണത്തിന് ഈ ഗ്ലാസ്, അപ്പൊ ഈ ഗ്ലാസ് ഇത് സ്റ്റീലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഇത് ഇതിന്റെ രൂപം ഇന്നതാണ്, ഇതൊരു മൊത്തത്തിലുള്ള അറിവാണ്. എന്നാൽ ഈ സ്റ്റീൽ അത് എവിടെ നിന്നാണ് വന്നത്, അത് എവിടെയാണ് നിർമ്മിച്ചത്, അതിലെ ഓരോ പാർട്ടിക്കിളുകളും ഓരോ ആറ്റങ്ങളും അത് എവിടെ നിന്നാണ് വന്നത്, ഇങ്ങനെ സൂക്ഷ്മമായി അതിനെ നോക്കിയാൽ ഓരോ വിവരങ്ങൾ ഉണ്ടാവും. ഓരോ അതിലെ മൈന്യൂട്ടായ ഓരോ ചെറിയ ഭാഗങ്ങളെയും പ്രത്യേകം എടുത്താൽ അതിൽ ഓരോന്നിനും ഓരോ വിവരമുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അപ്പോ ചൂഴ്ന്നു നിൽക്കുന്ന അറിവ് അള്ളാഹുവിനുണ്ട്, മൊത്തത്തിലുള്ള അറിവ് അള്ളാഹുവിനുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചറിയാം, സംഭവിക്കാതിരുന്ന കാര്യങ്ങളെ കുറിച്ചും അറിയാം. ഉദാഹരണത്തിന് ഒരാൾ ഞാൻ വെള്ളം കുടിച്ചു, വെള്ളം കുടിക്കാതിരുന്നതിനെ കുറിച്ചറിയാം, വെള്ളം കുടിച്ചതിനെ കുറിച്ചറിയാം. ഞാൻ വെള്ളം കുടിച്ചപ്പോൾ എന്റെ ദാഹം മാറി, ഞാൻ വെള്ളം കുടിക്കാതിരുന്നെങ്കിൽ എന്ത് എനിക്ക് സംഭവിക്കുമായിരുന്നു, അതിനെക്കുറിച്ച് അള്ളാഹുവിന് അറിയാം. പണ്ഡിതന്മാർ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആലിമ മാ കാന വമാ സയകൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്തെല്ലാം സംഭവിച്ചു എന്നറിയാം, എന്തെല്ലാം സംഭവിക്കുമെന്നും അറിയാം. വമാദാ യകൂനു ലൗ കാന ഗൈറ മാ കാൻ, ഒരു കാര്യം ഇങ്ങനെയല്ല സംഭവിച്ചിരുന്നത് എങ്കിൽ എന്ത് സംഭവം. ഉദാഹരണത്തിലൂടെ ദൗറ നടന്നു, ഈ ദൗറ നടന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായി, ഇങ്ങനെ ഇങ്ങനെ കാര്യം. ഈ ദൗറ ഉണ്ടായിരുന്നില്ലെങ്കിലോ എന്ത് സംഭവിക്കും, അതിനെ കുറിച്ച് അള്ളാഹുവിനറിയാം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അറിവ് എന്നതിൽ എന്തൊക്കെ പെടുമോ അതൊക്കെ അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് അറിയാത്തതായി ഒരു കാര്യവുമില്ല. ഈ ഇൽമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്ന, വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞവന് അള്ളാഹ്ക്ക് എല്ലാം അറിയാമെന്ന് പറയേണ്ടി വരും അല്ലേ. നിന്റെ റബ്ബ് ആരാണ്, അള്ളാഹുവാണ്. ആരാണ് അള്ളാഹു, ഇതൊക്കെ പഠിച്ചവനാണ്. ശരി, ഈ അള്ളാഹു അവൻ അറിവുള്ളവനാണോ, അറിവുള്ളവനാണ്. അവന് എല്ലാം അറിയുമോ, എല്ലാം അറിയും. ശരി, ആരെങ്കിലും ഒരാൾ പറയാൻ എല്ലാം അറിയാം പക്ഷെ ഭാവിയിൽ നടക്കുന്നത് അറിയില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലാണ് എന്ന്. അഊദു ബില്ലാഹ് വൽഇയാദു ബില്ലാഹ്. അതിന്റെ അർത്ഥം എന്താണ്, അള്ളാഹുവിന് നാളെ നടക്കാനിരിക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിവില്ലാത്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഒരാൾ പറയാൻ അള്ളാഹുവിന് നാളെ നടക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല അള്ള ഇല്ല എന്ന് പറയുന്നതാണ്. കാരണം അറിയാത്തവനായ, ജഹലുള്ള, അറിവില്ലായ്മയുള്ള, അജ്ഞതയുള്ള ഒരു റബ്ബിനെയാണ് അവൻ വിശ്വസിക്കുന്നത്. അതൊരിക്കലും ആകാശഭൂമികളെ പഠിച്ച റബ്ബ് ഒരിക്കലും അറിവില്ലാത്തവനാവാൻ തരമില്ല. അപ്പൊ അള്ളാഹു ഉണ്ടോ എങ്കിൽ അവൻ അറിഞ്ഞിരിക്കണം. അറിയാത്തവനായി, അറിവില്ലാത്തവനായി ഒരിക്കലും റബ്ബുണ്ടാവുകയില്ല. മാത്രമല്ല അറിവില്ലാത്തവനാണ് അവൻ എങ്കിൽ അവനൊരിക്കലും റബ്ബാവാൻ പറ്റൂല. എന്തെങ്കിലും കാര്യം അറിയാത്തവനാണ് അവന് എങ്കിൽ അവൻ റബ്ബാവൂല, അവന് ഇലാഹാവാൻ പറ്റൂല. അവന് ന്യൂനത ഉണ്ട് എന്നതിന്റെ അർത്ഥം, ന്യൂനതകളുള്ളവൻ ഒരിക്കലും റബ്ബാവുകയില്ല, ന്യൂനതകളുള്ളവൻ ഒരിക്കലും ഇലാഹാവുകയില്ല. ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അറിയാത്ത ഒരു കാര്യവുമില്ല, അല്ലാഹുവിന് അറിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഖളാ ഖദറിൽ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നിതാണ്. അല്ലാഹ്ക്ക് എല്ലാം അറിയാമെന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഖളാ ഖദർ അല്ലാഹ്ക്ക് അറിയാന്ന് പറയേണ്ടി വരും. അത് അള്ളാഹുവിനെ അറിയില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അള്ളാഹു സുബ്ഹാന തആല അറിവില്ലാത്തവരാണെന്ന് പറയേണ്ടി വരും. അതാകട്ടെ ഇസ്ലാം എന്ന് പുറത്തു വന്ന് കുഫ്റാണ്. അപ്പൊ ഇങ്ങനെ ഈ വിഷയം ഈ രൂപത്തിൽ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുക എന്നത് എളുപ്പമായി തീരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ മിൻകും മിൻ നഫ്സിൻ ഇല്ലാ വഖദ് ഉലിമ മൻസിലുഹ മിനൽ ജന്നതി വന്നാർ. നിങ്ങളിൽ ഏതൊരാളാകട്ടെ അയാളുടെ സ്വർഗത്തിലും നരകത്തിലുമുള്ള, സ്വർഗത്തിലാണെങ്കിൽ അയാൾ സ്വർഗത്തിലുള്ള സ്ഥാനം, നരകത്തിലാണെങ്കിൽ നരകത്തിലുള്ള സ്ഥാനം, അത് അറിയപ്പെടാത്തതായില്ല. അതായത് അള്ളാഹുവിന് അത് അറിയാതെയില്ല. നിങ്ങളൊക്കെ ഓരോരുത്തരും എവിടെ എത്താണ് അള്ളാഹുവിന് അറിയാം. ശരി, അപ്പോൾ ചിലർ ചോദിച്ചേക്കാം അള്ളാഹുവിന് ഇതൊക്കെ അറിയുമെങ്കിൽ പിന്നെന്തിനാ പണിയെടുക്കുന്നത്? സഹാബികളിൽ ചിലർ ചോദിച്ചു ഫലിമന അമൽ, അങ്ങനെയാണെങ്കിൽ റസൂലെ നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഅമലു, നിങ്ങൾ പ്രവർത്തിക്കുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖല, ഓരോ ആളുകളും അവൻ എന്തിനാണോ പടക്കപ്പെട്ടത് അതിന് എളുപ്പമുണ്ടാക്കപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാം. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നീ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അള്ളാഹുവിനറിയാം. അത് അറിയാമെന്നതിന്റെ അർത്ഥം അള്ളാഹു നിന്നെ അതിന് നിർബന്ധിക്കുന്നുണ്ട് എന്നല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിന് ഒരു കാര്യം അറിയാമെന്നതിന്റെ അർത്ഥം അല്ല നിന്നെ അതിന് നിർബന്ധിച്ചിട്ടുണ്ട് എന്നല്ല, അള്ളാഹുവിന് അത് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകൾ ഉദാഹരണമായി പറയാറുണ്ട്, ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലൊരു ടീച്ചറുണ്ട് എന്ന് വിചാരിക്കാം. അയാളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളെ കുറിച്ച് പൊതുവെ ഒരു ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കും. അയാളൊരു എക്സാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ എക്സാമിൽ ക്ലാസ്സിൽ ടാലന്റഡ് ആയ കുട്ടികൾ ആരൊക്കെയാണ്, അല്ലാത്ത കുട്ടികൾ ആരൊക്കെയാണ് എന്ന് അധ്യാപകൻ അറിയാം. അയാൾ എഴുതിയേക്കാണ് ഇന്ന ആൾക്കാരൊക്കെ പാസ്സാവും ഇന്ന ആൾക്കാരൊക്കെ ഫെയിലാവും. കാരണം എന്താ, അവനറിയാം ഇവരുടെ സ്വഭാവം കണ്ട്, ഇവരുടെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കണ്ട് അവനറിയാം, അധ്യാപകൻ അറിയാം. അങ്ങനെ എക്സാമിന്റെ റിസൾട്ട് വന്നാൽ അധ്യാപകൻ, അയാൾ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും കാര്യം ഉണ്ടായിട്ടുണ്ടാവുക, വിദ്യാർത്ഥികളെ അയാൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒരു കുട്ടി തോറ്റ കുട്ടി വന്നിട്ട് പറയാണ് ആ നിങ്ങളതിലും എഴുതിയിട്ടോണ്ടല്ലേ ഞാൻ തോറ്റത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവൻ പഠിക്കാത്തോണ്ടാണ് തോറ്റത്. അത് അധ്യാപകൻ നേരത്തെ അറിഞ്ഞു എന്നത് അധ്യാപകന്റെ കുറ്റല്ല. ഇത് ദുനിയാവിലുള്ള സൃഷ്ടികൾ തമ്മിലുള്ള ഉപമയാണ്. അധ്യാപകൻ ഒരിക്കലും ഈ കുട്ടികളെ ഉണ്ടാക്കിയതൊന്നല്ല, മറിച്ച് കുട്ടികളായിട്ടുള്ള കുറച്ചു കാലത്തെ ബന്ധം കൊണ്ട് മനസ്സിലായത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്നെ പഠിച്ചത്, അവന് നിന്നെക്കുറിച്ച് അറിയാം, നന്നായി അറിയാം, നിന്നെക്കാൾ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഹുവ അഅലമു ബികും ഇദ് അൻഷഅകും ഫീ ഇദ് അൻഷഅകും മിനൽ അർദി വഇദ് അൻതും അജിന്നതു ഫീ ബുതൂനികും ഫീ ബുതൂനി ഉമ്മഹാതികും. അള്ളാഹു സുബ്ഹാനഹു വതആല ഹുവ അഅലമു ബികും, അവന് നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. ഇത് അൻഷഅകും, കാരണം അവനാണ് നിങ്ങളെ പഠിച്ചത്. വഇദ് അൻതും അജിന്നതു ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഇരിക്കുന്ന വേളയിൽ അപ്പോഴും അവന് നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. ആ റബ്ബിന് നീ എവിടേക്കാണ് പോകുന്നത്, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, നീ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത് എന്തായാലും അറിഞ്ഞിരിക്കും. അള്ളാഹു അത് അറിഞ്ഞു എന്നത് കൊണ്ടല്ല നീ അങ്ങനെ പ്രവർത്തിച്ചത്, അള്ളാഹു അത് അറിഞ്ഞു എന്ന് മാത്രം. നിനക്ക് സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരുന്നു. അപ്പോൾ ഇത് ഈ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദറിന്റെ മർത്തബകളിൽ ആദ്യത്തെ പാഠമായ ഇൽമ്, അള്ളാഹുവിന് എല്ലാം അറിയാമെന്ന കാര്യം, അത് ഒരാൾ മനസ്സിലാക്കിയാൽ ഏതാണ്ട് അയാളെ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും ശരിയായി. അതതിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു ജാദിലു അൽ ഖദരിയ ബിൽ ഇൽം, നിങ്ങൾ ഖദരിയത്തുമായി തർക്കിച്ചാൽ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുമായി തർക്കിച്ചാൽ അവരോട് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് തർക്കിക്കുക. അത് പറയാം, അവനോട് ചോദിക്കുക അള്ളാഹു എല്ലാം അറിയുന്നവനാണോ അല്ലേ? അവനെല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാവി അള്ളാഹ് അറിയണം. ഇല്ല, അള്ളാഹുവിന് ചിലതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് അറിവില്ല, അവൻ അള്ളാഹു ജാഹിലാണ് വലിയാദു ബില്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവൻ പറഞ്ഞ കാഫിറാവും ചെയ്യും. അള്ളാഹു അറിവില്ലാത്തവനാണെന്ന് ഒരാൾ പറഞ്ഞ പിന്നെ എന്തായാലും മുസ്ലിമല്ല. ഞാൻ ഖുർആനിൽ എത്രയോ സ്ഥിരപ്പെട്ട കാര്യമാണത്.